യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15 അധ്യായം അതിന്റെ 19 വചനം.
നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു.
ഞാൻ കഴിഞ്ഞ 2-3 മുമ്പ് സംസാരിക്കുകയുണ്ടായി, കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനങ്ങൾ. സ്വർഗത്തിലൊരു ഭവനം ഒരുക്കുവാൻ കർത്താവ് കടന്നു പോകുന്നു, പോയി ഭവനമൊരുക്കി മടങ്ങി വന്ന് നിങ്ങളെയും ചേർക്കുമെന്ന് ഒരു വാക്തത്വം നൽകിയിട്ട് അവൻ കടന്നുപോയി. തുടർച്ചയെന്നോണം കർത്താവ് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച വചനത്തില് നാം വായിക്കുന്നത് നമ്മെ അവൻ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണെന്ന് ഈ വചനത്തിൽ നമ്മൾ കാണുന്നു. നമ്മെ തിരഞ്ഞെടുത്തത് ലോകത്തിൽ നിന്ന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഈ ലോകം എന്ന് പറയുന്ന ഒരു വാക്ക് പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയും. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യം നമ്മെ ആദ്യമേ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയാ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തെങ്കിലും യോഗ്യതകൾ ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവം തന്റെ കൃപയിൽ തന്റെ കരുണയിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഒരിക്കലും പിശാച് ഒരിക്കലും ഈ കാര്യത്തെ കുറിച്ചുള്ള ഒരു സംശയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തയിൽ ഇടുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഐ ഹാവ് ചോസൻ യു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എവിടെ നിന്നാണോ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പല പശ്ചാത്തലമുണ്ട്, പല ആത്മീയ പശ്ചാത്തലം, പല മതത്തിന്റെ പശ്ചാത്തലം ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു നാം ഒരിക്കൽ ലോകക്കാരായിരുന്നു. നാം ലോകത്തിൽ ദൈവം ഇല്ലാത്തവരായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ, മോശയെ 40 മിസ്രയീമിൽ ഈജിപ്തിൽ ഫറവോയുടെ കീഴിൽ അവൻ വളർന്നു വന്നു. എന്നാൽ മോശയെ അവിടെ നിന്ന് 40 അവൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതേ ഈജിപ്തിലേക്ക്, അതേ മിസ്രയീമിലേക്ക് തന്നെ മോശയെ തിരിച്ചയച്ചു തന്റെ ജനത്തെ വിടുവിക്കുവാൻ.
To rescue his people.
അപ്പം നമ്മെ ലോകത്തിൽ നിന്ന് അവൻ തിരഞ്ഞെടുത്തു.
The Lord has chosen us out of the world.
പക്ഷെ നമ്മെ ലോകത്തിൽ തന്നെ അവൻ ആക്കിയിരിക്കുകയാണ്.
And it is to that same world that he is asking us to go back.
ഈ ഒരു സത്യം ദൈവമക്കൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം.
And this great truth and conviction is something we must know.
കാരണം യേശുവിന്റെ തുടർന്നുള്ള പ്രാർത്ഥനയിൽ യേശു വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞു പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്.
And we see the same thing that Jesus is praying in the succeeding verses after this.
കാരണം യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ അത് ധ്യാനിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് യേശു എപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ളത്.
We know that Jesus always prayed in accordance to God's will.
നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനായി യേശു പ്രാർത്ഥിക്കുന്നു.
He is praying as a high priest on our behalf.
പല കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്.
There are a lot of things that he prays for in John chapter 17.
എന്നാൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
But with regard to us being in the world, what is Jesus praying?
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിക്കാം.
John 17 verses 14 to 18.
ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ രോഗത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു.
കണ്ടോ, യേശുവിന്റെ ഈ പ്രാർത്ഥനയില് യേശു എത്ര പ്രാവശ്യമാണ് ആ ലോകം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്.
You see how even in this prayer of Jesus we see the word world being used multiple times.
അന്ന് അവിടെ കൂടിയിരുന്ന ആ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല യേശു പ്രാർത്ഥിച്ചത്, പിന്നെ പറയുന്നുണ്ട് ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്.
And we see in verse 20 that Jesus is not just praying for the disciples gathered there, but also for those who will believe in me through their word.
യേശു നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്.
This is a prayer that Jesus prays for every single one of us.
എന്താണ് അതിൽ പറയുന്നത്?
And what is it saying?
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു.
That even as I was not of the world, they are not of the world, and so they will be hated.
Avare logathil ninnu edukkanamennalla.
It is not that he's not praying for them to be taken out of the world.
Dushtante kayil agapadathe avare kaathukollana.
But he's praying that the father keep them from the evil one.
Pidavenne aichathu pole njan ningaleyum aa logathilekku thanne aikunnu.
And he says that the same way that the father has sent me, I am sending you into this world.
Sanctify them, avare vishuddhikarikkanam.
And he prays that they would be sanctified.
Avare satyapattu cheyaname, avare vishuddhikarikkanam.
He prays that they would be kept holy and separate.
Yeshuvinte prarthana nammude jeevithathile adinte uttaramayi nammude jeevithathil bhavikkatte ennu njan prarthikkunnu.
I am praying that the fruit or the result of this prayer that Jesus prays is manifest in our lives.
Alpasamay endana ee logam?
Let us think about what the term world means.
Karana pudhi niyamam vaayikkuna namukku ee padam veendum veendum namukku kaanuvan kazhiyum.
As New Testament readers we see multiple times this word world being repeated.
Adonnu manasilaguvan namukku Yohannante suvisesham 1-aam adhyayathinte 10-aam vajanam vaayikkam.
To understand that, let's turn to John chapter 1 and verse 10.
Avan logathil undayirunnu, logam avan mugaandram ullavayi, logamo avane arinjilla.
അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു.
He was in the world.
ലോകം അവൻ മുഖാന്തരം ഉളവായി.
And the world was made through him.
ലോകമോ അവനെ അറിഞ്ഞില്ല.
Yet the world did not know him.
എന്താണ് ഈ ലോകം?
What is this world?
അതിന്റെ ഗ്രീക്ക് വേർഡ് കോസ്മോസ് എന്നാണ്.
The Greek word for the same is cosmos.
ഇവിടെ ഈ വചനത്തിൽ തന്നെ രണ്ട് അർത്ഥങ്ങൾ നമുക്ക് അതിന് കാണുവാൻ കഴിയും. ലോകത്തിന്
ഇൻ ദിസ് വെരി പാസേജ് വി കാൻ സീ ടു ഡിഫറെന്റ് മീനിങ്സ് ഫോർ ദ സെയിം ടേം വേൾഡ്.
ലോകം അവൻ മുഖാന്തരം ഉളവായി.
ഇറ്റ് സേസ് ദ വേൾഡ് വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം.
യേശു കർത്താവാണ് ഈ ലോകത്തിന്റെ ക്രിയേറ്റർ, സൃഷ്ടാവ്.
ആൻഡ് ഇറ്റ് ക്ലിയർലി സേസ് ദാറ്റ് ജീസസ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ്.
ലോകവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം.
The world and everything that is in it has been created by him.
നമ്മൾ കാണുന്ന അദൃശ്യമായ ലോകം,
the thing that we see with our visible eyes,
ഈ ഭൂമി,
the world,
അതിലുള്ള സകല ചരാചരങ്ങളും,
all the things that surround,
നമ്മളെയും ഉൾപ്പെടുത്തി,
that includes us as well.
അപ്പോൾ കാണുന്ന ഏതും, ജീവനുള്ളതും ഇല്ലാത്തതും ആയിക്കൊള്ളട്ടെ, സകലതും സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവം സൃഷ്ടിച്ചതിനെ ലോകം എന്ന് പറയുന്നു.
And so the created world that is visible to us, that is what is meant, that is one meaning of it here.
And ee logathilekkana kartava yesu vannathu.
And it is to this physical world or visible world that Jesus comes.
Appo nam kaanunna aa drishyamayadhinu logam ennoru artham undu.
So the visible visible entity is what is indicated as world here first.
And that adinte avasanam parayunnu logamo avane arinjilla.
And the second part of it says the world did not know him.
Aarana ee logam?
And who is really spoken about in this world?
Devathe ariyatha.
Those who do not know God.
Devathinu mahatvam kodukkatha.
Those who do not give glory to God.
Devathumayi malsarathil aayirikkunna.
Those who are in rebellion against God.
Aa ഒരു വ്യവസ്ഥയ്ക്ക് ലോകം എന്ന് പറയും.
That entity together is called the world.
Hallelujah. എന്നാൽ അതിന്റെ നടുവിൽ നിന്നാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത്. യേശു പറഞ്ഞു, ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
And yet it is in the midst of that, from the midst of that, that Jesus is choosing us out.
ദൈവമക്കൾക്ക് ലോകത്തെ കുറിച്ച് എത്രമാത്രം ഒരു ബോധ്യമുണ്ടെന്ന് എനിക്ക് ഞാൻ വ്യക്തമായി എനിക്കറിയില്ല.
I do not clearly know to what extent you have a conviction about the world.
നമ്മൾ അനുദിനം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ലോകം.
Every day we face this entity called the world.
കാരണം ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത് തിരിച്ച് ലോക അതിന്റെ നടുവിൽ തന്നെയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്.
Because the Lord has chosen us out of the world and he has placed us back in this world.
Jesus പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും.
Jesus said that you are the light of the world.
എന്നാൽ എന്താണ് ലോകം?
And yet what is the world?
എന്താണ് ദൈവരാജ്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്.
It is very important that we understand what is the kingdom of God and what is the world.
ദൈവം ഒരു വെളിച്ചം തരാതെ നമുക്ക് ഈ കാര്യം മനസ്സിലാകത്തില്ല. എന്നതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇതെനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം ഇതിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്.
Until and unless the Holy Spirit enlightens our eyes, we will not understand the difference. And so it is to the people who pray with all their hearts to the Spirit to open our eyes, it is only to them that this is revealed.
കാരണം ഇതിനു വെളിപാടായി മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ.
Because this can only be received as a revelation.
എന്നാൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ വെളിച്ചം കടന്നു വന്ന് ദൈവമക്കൾ വെളിപാടുള്ളവരായി തീരും.
And yet when the word of God is preached, the revelation of God will come and we will be enlightened about this.
അപ്പോൾ ദൃശ്യമായ ഒരു ലോകമുണ്ട്.
And so there is a physical, a visible world.
എന്നാൽ അതിൽ തന്നെ ദൈവത്തിനെ ദൈവവുമായി മത്സരത്തിലായിരിക്കുന്ന ദൈവത്തിനു മഹത്വം കൊടുക്കാത്ത ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയും ലോകം എന്ന് പേർ വിളിക്കും.
And yet there is a system where people are in rebellion against God, and that system is called as the world as well.
Sabakku leganangal ezhudumbol ee logathe kurichu apostolanmar veendum veendum ezhudiyirunnu.
And when letters are written by the apostles to the various churches, they repeat this theme again and again.
Romarkkalkku levan ezhudumbol 12th adhyayathil 2nd vadanathil parayunu ningal logathinu anurooparagarathu.
And again we see in Romans chapter 12 verse 2 where Paul says do not be in the mold of this world.
കൊരിന്ത്യർക്ക് എഴുതുമ്പോ ഇങ്ങനെ എഴുതും, നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചത്. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്.
And again we read in the epistles that you have not received a spirit of this world, but you have been given the spirit so that you may know what God has given you.
ദൈവത്തിന്റെ ആത്മാവിനെ ആണ് പ്രാപിച്ചത്, ലോകത്തിന്റെ ആത്മാവിനെ അല്ല.
We have received the spirit of God himself and not of the world.
ഗലാത്യർക്ക് എഴുതുമ്പോ ഇങ്ങനെ എഴുതി, എനിക്കോ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടവരരുത്.
And again Paul confesses in the book of Galatians that apart from the cross of Christ I do not want to boast in anything else.
അവനെ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
By it I have been crucified to the world and the world to me.
എഫേസ്യ ലേഖനത്തിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, മുമ്പേ നമ്മൾ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നവരായിരുന്നു.
And then it says in Ephesians chapter 2 that we were following the course of this world.
എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസവീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അവർ വിശ്വാസത്തിന്റെ പേരിൽ കഷ്ടം സഹിച്ചവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല.
And about the people who underwent great suffering for the kingdom, it says that the world was not worthy of them.
അനേക വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം.
There may be many verses that the spirit is bringing to your mind right now.
ആ ലോകത്തിന്റെ നടുവിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
The Lord wants to speak to us regarding how we must be in the midst of this world.
എന്നാൽ വളരെ ശക്തമായ ഭാഷയിൽ ലോകത്തോടുള്ള മനോഭാവത്തെ നമുക്ക് കാണിച്ചു തരുന്നത് യാക്കോബ് അപ്പോസ്തലനാണ്.
But yet it is the apostle James who really convicts us and shows us clearly what our attitude must be in this world.
യാക്കോബിന്റെ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം.
The letter of James chapter 4 and verse 4.
വ്യഭിചാരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു.
ഇത് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പ്രവാചകന്മാരിലൂടെ അവരോട് സംസാരിച്ചപ്പോൾ ഉപയോഗിച്ച ഒരു ഭാഷാ പ്രയോഗം പോലെയാണ് ഈ വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്.
When we read this verse, we understand that the language used here is similar to those of the prophets who used to rebuke the people when they had gone astray from God in the Old Testament.
കാരണം ശക്തമായി നമ്മെ ആ ഒരു വാണിംഗ് ചെയ്യുവാൻ യാക്കോബ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് വ്യഭിചാരിണികളായുള്ളവരെ.
And James is using very strong words to rebuke us when he says, you adulterous people.
കാരണം യാക്കോബ് അപ്പോസ്തലൻ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ് മനസ്സിലാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്.
And James has written his letter in a very clear way so that anyone can understand it.
And ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു.
He says that those who love the world or desire to be a friend of the world makes himself an enemy of God.
അപ്പോൾ ലോകത്തെ നമ്മൾ തിരഞ്ഞെടുത്തു.
That he has been chosen out of the world.
ലോകത്തിൽ തന്നെ നമ്മൾ ആയിരിക്കുന്നു.
We are in the world.
But not of the world. നമ്മൾ ലോകക്കാരല്ല.
But we are not of the world.
ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം.
This is something we must constantly remember.
ഞാൻ ലോകത്തിലാണ്.
That I am in the world.
എന്നാൽ ഞാൻ ലോകക്കാരനല്ല.
And yet I am not of the world.
Hallelujah.
Hallelujah.
എത്ര വലിയൊരു responsibility ആണ്, അതേസമയം ഒരു വലിയൊരു പദവിയുമാണ്.
It is a great responsibility and at the same time it is a great privilege as well.
എന്താണ് ഈ ലോകം ഇത്ര എന്താണ് സ്നേഹിക്കരുത്, ലോകത്തിന് അനുരൂപമാകരുത് എന്നൊക്കെ വീണ്ടും വീണ്ടും ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്.
Why is the world continuously exhorting us, saying that do not love the world, do not be conformed to the world?
കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ലോക, ഞാൻ പറഞ്ഞു, ഒരു ലോക വ്യവസ്ഥയുണ്ട്, ഈ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് പിശാചാണെന്നാണ് ദൈവവചനം പറയുന്നത്.
The word of God clearly teaches us that there is a system of the world and it is Satan who is ruling that system.
യേശു 14-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ യാതൊന്നുമില്ല.
And again Jesus says in John chapter 14 that the Lord of this world is coming and he has no hold over me.
1 യോഹന്നാൻ 5-ന്റെ 19-ൽ ഇങ്ങനെ പറയുന്നു, സർവ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
1 John 5 verse says that we know that we are from God and the whole world lies in the power of the evil one.
അപ്പോൾ ദൈവത്തിനു മഹത്വം കൊടുക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ലോകവ്യവസ്ഥ.
So the system of the world is a system which does not glorify God.
എന്നാൽ ദൈവത്തിനു മഹത്വം കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ.
And yet those who have been called and chosen to give glory to God are we the children of God.
അപ്പോൾ എവിടെയാണ് ആ മഹത്വം വെളിപ്പെടേണ്ടത്?
And where is it that this glory must be manifest?
യേശു പറഞ്ഞു, ആ 17-ാം അധ്യായത്തിൽ പിതാവിനോട് പറയാനേ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. എവിടെ? ഈ ലോകത്തിൽ ഞാൻ നിനക്ക് മഹത്വം കരേറ്റി.
And Jesus says in John chapter 17 that I have glorified you, in this world have I glorified you.
ഈ ലോകത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച്, ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം വായിച്ചാൽ ഈ ലോകത്തിന്റെ ആത്മാവെന്തെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും.
If you read a passage in the book of Daniel in the Old Testament, we will understand the working and the spirit behind the world system.
ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 30-ാം വചനം.
ഡാനിയൽ ചാപ്റ്റർ 4 ആൻഡ് വേഴ്സ് 30.
ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ടും രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു.
നെബുക്കദ്നസർ രാജാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
This is a statement that was made by King Nebuchadnezzar.
ആ ലോകത്തിന്റെ ഒരു ആത്മാവിനെ മനസ്സിലാകുവാൻ ആ നെബുക്കദ്നസർ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
Let us pay attention to understand what the spirit of the world is from what King Nebuchadnezzar said here.
എന്റെ ധനമഹാത്മ്യത്താൽ,
and is it not by my mighty power,
എന്റെ പ്രതാപമഹത്വത്തിനായിട്ട്,
for the glory of my majesty,
രാജധാനിയായി പണിത മഹതിയാൻ ബാബിലോൺ അല്ലയോ,
that I have built a royal residence in Babylon.
അവിടെ ഞാൻ എന്റെ ശക്തിയാൽ എന്റെ മഹത്വത്തിനായി ഉയർത്തുന്ന ഒരു കൊട്ടാരം, അന്നൊരു കൊട്ടാരമാണ്.
He describes his royal residence as one which was built by him, by his mighty power, for his glory and for his majesty.
സ്വന്തം ശക്തിയാൽ ഉയർത്തിയ ഒരു രാജ്യത്വം.
It was a kingship that was raised by his own strength.
അവിടെ ആരാണ് ഉയർന്നു നിൽക്കുന്നത്? നെബുക്കദ്നസർ പറയുന്നു,
who is the one who is raised up and glorified?
ഞാൻ എൻ്റെ മഹത്വത്തിനായിട്ട്, എൻ്റെ ശക്തിക്കായിട്ട് നിർമ്മിച്ച ഒരു ബാബിലോൺ.
It is I, as he declares, it is for my glory, by built by my might.
ഇതാണ് ലോകത്തിന്റെ ആത്മാവ്.
This is the spirit of the world.
ഇതിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്.
It is in the midst of this that we are
living. അത് നമ്മുടെ ചുറ്റിലും എല്ലായിടത്തും ഉണ്ട്.
It is all around us.
അത് നമ്മൾ ബന്ധപ്പെടുന്ന സകല സാഹചര്യങ്ങളിലും ഈ ലോകമുണ്ട്.
We see that in every situation that we find ourselves, every person that we come and interact with, we find the spirit there.
അത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ സ്കൂളുകൾ ആകുന്ന ആ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ലോകമാണ് അതിനെ നിയന്ത്രിക്കുന്നത്.
We see that the world is what rules the system of education that our children are in.
നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ എല്ലാം അതൊരു ലോകത്തിന്റെ മഹത്വം ഉയർത്തിക്കാട്ടുന്ന സ്ഥലങ്ങളാണ്.
All of our office places and our professional areas, we see that it is the glory of self that is raised up.
നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇൻവോൾവ് ആകുന്ന, ദൈവമക്കൾ ഇൻവോൾവ് ആകുന്ന എല്ലാ ആക്ടിവിറ്റീസ് പോലും, അത് സ്പോർട്സ് ആയിക്കൊള്ളട്ടെ, എന്റർടൈൻമെന്റ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ലോക വ്യവസ്ഥ, അതായത് മനുഷ്യനെ ഉയർത്തുന്ന ഒരു വ്യവസ്ഥയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്.
Activities a believer takes part in, whether it be sports or entertainment or any activity, we live in such a system where man is being glorified.
Appo ningal chindichu karthave inganeyanengil engane logathil jeevikkum,
and therefore there must be a question in our hearts, how can we really live in the midst of this world?
Karanam namme rakshichu appole thanne nammale logathil ninnu swargathilekku kondayirunnengil namukku oru prayasavum porattam onnum illayirunnu.
We may think, if only we would have been taken up into heaven right after we were saved, we would have no difficulties.
Ennal tirichu ee Moshe tirichu aichathu pole Pharaohne pedichana odi poyathu, pakshe tirichu Pharaohante adukkilekku thanne Moshe aichu.
In the same way, the same Moses who feared the Pharaoh and ran away, God is sending him back into that same Egypt.
Enna namukku devathinte vachanam അല്ലെങ്കിൽ ക്രിസ്തീയ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ലോകത്തെ ജയിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ.
When we read the Bible and Christian history, we know that
ലോകത്തെ ജയിച്ചവരാണ് ദൈവമക്കൾ.
That those who have won the world are those who are God's children.
അവർക്ക് സാധിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
The word of God says that it is possible by them.
അതിനാണ് ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത്.
And that is why we've been given the word of God and the spirit has been placed inside of us.
അതുകൊണ്ടാണ് വചനം പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ.
And that is why the word of God says that the one who is in you is greater than the one who is in the world.
പക്ഷേ നമുക്ക് ലോകം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം.
But we must very well understand what the world is.
കാരണം ദൈവമക്കൾ വെളിച്ചമുള്ളവരായി, ഫലമുള്ളവരായി ജീവിക്കുവാൻ പലപ്പോഴും തടസ്സമായി വരുന്നത് ലോകത്തെ കുറിച്ചുള്ള അവരുടെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് മങ്ങി തുടങ്ങുമ്പോഴാണ്.
The reason why many believers start to not become the light of the world and not become fruitful is because their understanding of the world is not very clear.
കാരണം അതിനെ ഏതു കാര്യവും ഒരു വെളിച്ചം ലഭിക്കുമ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള ബോധ്യം ലഭിക്കുന്നത്.
Because it is when we receive light about something that we have great conviction about it.
Hallelujah. എന്നാൽ ഇത് മനസ്സിലാക്കുവാൻ ഈ ലോകം എങ്ങനെയാണ് നമ്മെ തണുപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്ലോലി സ്ലോലി നമ്മെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതിന് തടസ്സമായിരിക്കുന്നതിന് ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾ കേട്ട് കാണും.
You all may have heard of a small example of how the world cools our heart or makes us cold towards God's ways.
കാരണം ഒരു തവളയെ കൊല്ലണമെങ്കിൽ അതിനെ പിടിച്ച് ഒരു ചൂടുവെള്ളത്തിലേക്ക് പെട്ടെന്നിട്ടാൽ തവള അകത്തു നിന്ന് എടുത്തു ചാടും.
If you want to kill a frog, if you put it in boiling hot water, it will jump out of it.
എന്നാൽ അതിനെ കൊല്ലണമെങ്കിൽ അതൊരു സാധാരണ ടെമ്പറേച്ചറിലുള്ള ഒരു വെള്ളത്തിൽ അതിനെ ഇട്ടിട്ട് സാവധാനം ചൂട് കൂട്ടി 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 ഇങ്ങ് കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചറിയത്തില്ല. പക്ഷേ ചൂട് ഒരു അവസ്ഥ എത്തുമ്പോൾ തവള ചത്തുപോയിരിക്കും.
But if you really want to kill the frog, just put it in normal water and slowly start heating the water. Without the frog realizing, once the threshold of temperature is crossed, it dies.
ഇങ്ങനെയാണ് ലോകം ഒരു വിശ്വാസിയുടെ ഉള്ളിലുള്ള ദൈവിക ജീവനെ തണുപ്പിച്ചു 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 അവനെ ഫലമില്ലാത്തവനായി തീർക്കുന്നത്.
This is exactly how the world enters a believer and slowly destroys the godly life that is in him.
So pettanna devathinu virodhamayulla oru kaari oru vigraham konda vechu adinte munpil namaskarikkan parnal nammal aarum namaskarikkathilla.
If we are suddenly told that there is an idol, you have to go and bow down before it, none of us will do that.
Veliya paavangal vibhacharamayikkolatte allengil kolapadagamayikkolla moshanamayikkolla veliya paavangalillonum chennu padada nam sooshikkum.
We are very careful to not get entangled in big sins like adultery or murder or thievery.
എന്നാൽ നമ്മൾ ആയിരിക്കുന്ന ആ ലോക വ്യവസ്ഥിതിയെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ആ തവള ആ ചെറു ചൂട് കൂട്ടുന്നതനുസരിച്ച് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവനും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്.
And yet, because we do not have a clear conviction of what the world is, there is a great chance that in the same way that the frog dies by the temperature being raised slowly, we will also be destroyed in our spiritual life.
ലോകത്തിനെ കീഴടങ്ങിയ ഒരു വ്യക്തിയെയും ലോകത്തെ ജയിച്ച ഒരു വ്യക്തിയെയും നിങ്ങൾക്ക് ഉദാഹരണമായി കാണിച്ചു തരാം.
I want to show an example of a person who has won over the world.
പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ലോകത്തിൽ എന്താണ് ലോകത്തിന് കീഴടങ്ങിയ ഒരു വ്യക്തിയെ കുറിച്ച് 2 Timothy 4:10 പറയുന്നുണ്ട്. 2 Timothy 4:10.
ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി.
വളരെ സംക്ഷിപ്തമായ ഭാഷയിൽ ദേമാസിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി.
In very short words, it's mentioned about a man named Demas who loved the world in this present world and deserted him and went to Thessalonica.
Demas engeneyulla aalayirunnu ennariyamo?
Do you know what kind of a man Demas was?
Paulosinte oru saha sushrushanayirunnu.
He was a co-worker with Paul.
Tande missionary yathrayilokke koode undayirunna aalana.
He was a man who accompanied him in all his missionary journeys.
Colossians lekhanam ezhuthumbolum Philemon lekhanam munpu ezhuthu okke ഈ ദേമാസിന്റെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.
We see the name of Demas mentioned whenever he wrote the letter to the Colossians and to Philemon.
നമുക്കറിയാം ഒത്തിരി പേരുടെ പേരുകളൊന്നും നമുക്ക് പുതിയ നിയമത്തിൽ ഒന്നും കാണുവാൻ കഴിയുന്നില്ല.
We know that we do not see many names in the New Testament.
പക്ഷേ എഴുതിയ ആ പേരുകൾക്കൊക്കെ ഒരു നമുക്ക് അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്.
And yet the few names that are mentioned, we can learn a lot of things from that.
കാരണം ദേമാസ് ആ സുവിശേഷ വേല ചെയ്ത ഒരാളാണ്, പൗലോസിന്റെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ്, ആ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങളെല്ലാം അനുഭവിച്ച ഒരാളാണ്.
And because Demas is a person who knew the gospel, who went along with Paul for his missionary journey and who experienced heavenly things.
എന്ന് എഴുതിയിരിക്കുന്നതാണ് തോമസ് ലോകത്തെ സ്നേഹിച്ച് തെസ്സലോണിക്കയിലേക്ക് പോയി.
And yet sadly it's written that Demas in love with this present world has deserted me and gone to Thessalonica.
തെസ്സലോണിക്ക ആ കാലത്ത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള വളരെ മഹത്വമുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്.
History says that Thessalonica was a culturally very rich place.
കാരണം ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂയോർക്കോ ഒരു സാൻ ഫ്രാൻസിസ്കോയോ ഒരു ലണ്ടനോ ഒക്കെ പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ബാംഗ്ലൂർ പോലെയുള്ള ഒരു സ്ഥലം.
You can imagine Thessalonica to be a modern day New York or San Francisco, London, or even our own Bangalore.
ലോകത്തെ സ്നേഹിച്ച് തെസ്സലോണിക്കയിലേക്ക് പോയി.
He loved the world and went to Thessalonica.
കാരണം ഇത് ലോകം എന്താണ് നമുക്ക് തരുന്നതെന്ന്, എന്താണ് നമ്മളെ വലിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ അപകടം നമുക്ക് സംഭവിക്കും.
If we do not understand what the world is offering us and what it is drawing us to and from, we might fall into the same danger.
എന്നാൽ പഴയ നിയമത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാൻ സാധിക്കും, ദാനിയേൽ.
And yet in the Old Testament we can see a man, Daniel.
ഈ ദാനിയേൽ എങ്ങനെയായിരുന്നു ആ ലോക സിസ്റ്റമാകുന്ന ബാബിലോണിന്റെ നടുവിൽ ജീവിച്ചത്?
How was it that Daniel lived in the midst of the worldly system of Babylon?
Daniel's book, 1st chapter.
Daniel chapter 1.
അതിന്റെ 8th വചനം നമുക്ക് വായിക്കാം.
And verse 8.
എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു.
ഇവിടെ ദാവീദ് ഒരു ബാലനായിരിക്കുമ്പോൾ, ഏകദേശം ദാനിയേൽ ഒരു ബാലനായിരിക്കുമ്പോൾ, ഏകദേശം 15 വയസ്സുള്ളപ്പം അവൻ പ്രവാസത്തിൽ പിടിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം ബാബിലോണിൽ എത്തിച്ചേർന്നു.
Daniel, when he was a young boy of around 15 years old, was exiled with the other Israelites into Babylon.
കാരണം അവിടെ വന്നതിനു ശേഷം ആ ബാബിലോൺ സിസ്റ്റത്തിന്റെ നടുവിൽ ഡാനിയൽ ഒരു ട്രെയിനിങ് കടന്നു പോവുകയാണ്.
We know that Daniel underwent training under the educational system of Babylon.
ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IAS ട്രെയിനിങ്.
In today's language it will probably be a session of IAS training.
അപ്പോൾ അതിന്റെ നടുവിൽ അവർക്കുള്ള ഒരു ഭക്ഷണം കുറിച്ച് പറയാണ്. ആ ബാബിലോണിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചെറുപ്പക്കാർക്ക് ഉള്ള ഭക്ഷണം ഹെബ്രായ മനുഷ്യന്, ഒരു യഹൂദ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക് അത് കഴിക്കുവാൻ സാധിക്കുകയില്ല.
In the midst of that training, it's spoken about how the food that they eat would cause defilement for a Jew or a Hebrew.
But Daniel എന്ത് ചെയ്തെന്നാണ് അവിടെ വെച്ചിരിക്കുന്നത്?
What do we see? What did Daniel do there?
അതായത് അവൻ ഹൃദയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ചു.
He resolved something in his heart.
ഞാൻ എന്നെ തന്നെ മലിനപ്പെടുത്തത്തില്ല.
He resolves that he will not defile himself.
അത് എത്രമാത്രം എനിക്ക് ശക്തി തരുവാൻ കഴിയുന്നതാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും, ഞാനൊരു യഹൂദനായതുകൊണ്ട് എനിക്ക് നിശുദ്ധമായ കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല.
How much ever it may give me strength according to other people, I have resolved that I am a Jew and it would cause defilement to me.
ലോകം നമുക്ക് അനവധി കാര്യങ്ങൾ നമ്മളെ സഹായിക്കുവാൻ ഇങ്ങനെ നമുക്ക് വെച്ചു നീട്ടി തരും.
There are many things that the world apparently to try and help us would suggest to us.
അതൊന്നും വലിയ പാപമാണെന്ന് നമുക്ക് തോന്നത്തില്ല.
We may not feel that it's a big sin.
പക്ഷേ അതിൽ നാം പങ്കാളികളാകുമ്പോൾ നമ്മളിലുള്ള ജീവൻ പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും.
And yet if we become partakers in that, we see the godly life leaking out of us.
ഇത് നമ്മളെല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അത് വീട്ടിലിരിക്കുന്നവരായിക്കൊള്ളട്ടെ, എവിടെ ആയാലും ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്.
And this is something that relates to every single one of us, whether we are at home, whether we are studying, or whether we are working.
എന്നാൽ ഇതിന്റെ നടുവിൽ ആ ദാനിയേൽ ആ ബാലന്മാർ തീരുമാനിച്ചതുപോലെ നാം ഒരു കാര്യം തീരുമാനിക്കണം. എന്താണ്? ലോകത്തിന്റെ കളങ്കമേൽക്കാതെ നമ്മെ തന്നെ സൂക്ഷിക്കണം.
And yet let us resolve, as that young boy Daniel resolved, that the world's defilement will not be upon us.
യാക്കോബ് യഥാർത്ഥ ഭക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരുമാണ്.
And James, when he describes real godliness, he says that it is going and meeting orphans and widows in their grief and keeping oneself away from the defilement of the world.
Adha Daniel mattullavarkellam shakti nalguna karyam vendannu vechu parjapol Daniel's jeevithil endha sambhavichathu.
When Daniel decided that even if these foods give him strength, he refused it. What is it that happened to him?
Endana inde 12th vajanathile Daniel aa avarude supervisor odu paranjathu.
What is it that he says in verse 12 to his supervisor?
Adigale 10 divasam parikshichu nokkiyalum avar njangalkku tinman shagapadarthavum kudippan pachavallavum thannu nokkatte adinte shesham njangalude mugavum bhojanavum rajabhojanavum kazhikkunna balanmarude mugavum thammil nee ottu nokkuka pinne kaanunnathu pole adigalodu cheyidukolga ennu parannu.
Daniel paranju avar kazhikkunna valare manoharamaya karyangalokke shakti thirunna karyangalokke നിങ്ങൾ തരണ്ട. ശാഖപദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വെജിറ്റബിൾസും വെള്ളവും തന്നാൽ മതി. 10 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് സൂപ്പർവൈസർ ഒരു തീരുമാനമെടുത്തു.
And Daniel decides in his heart and tells his supervisor that don't give me all the wonderful looking food, the tasty food that you all eat, that you serve to the others, but give us normal vegetables and water and then test us after 10 days.
എന്നാൽ അതിന്റെ 15th വചനത്തിൽ എന്താണ് അവർക്ക് സംഭവിച്ചെന്ന് എഴുതിയിരിക്കുന്നു.
And verse 15 says, what happened to them after that?
10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു.
കാരണം നല്ല ശരീരത്തിന് ബലം തരുന്ന, മസിൽ തരുന്ന, കണ്ടാൽ നമ്മെ തൊടുത്ത മുഖമാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചവരെക്കാൾ ദൈവത്തിന്റെ വചനപ്രകാരം അതിന്റെ നടുവിൽ തങ്ങളുടെ വിശ്വാസത്താൽ ജീവിച്ച ആ ദാനിയേലിന്റെയും ബാലന്മാരെയും ദൈവം മറ്റുള്ളവരെക്കാൾ ശക്തന്മാരും ബലമുള്ളവരുമാക്കി തീർത്തു.
We see that when Daniel decided not to eat that food, the food that he ate was pretty normal, vegetables and water, but he had more strength and brightness upon his face than all the others who ate food that gave them muscular bodies and a brighter face.
Hallelujah. നല്ല ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല പ്രശ്നം. ഇതിന്റെ പിന്നിലുള്ള ലോകം നമുക്ക് പറയുന്ന സന്ദേശവും ലോകം നമ്മളോട് ബലമുണ്ടാകുവാൻ പറയുന്ന കാര്യങ്ങളും നടുവിൽ ഒരു ദൈവ വൈതല് എന്താണ് ചെയ്യേണ്ടത്?
The problem is not about eating or not eating good food, but it is about when we take the advice of the people of this world who tell us what is good and beneficial for us.
കാരണം ബാബിലോൺ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഐഡിയ കൊണ്ട്, ഞങ്ങളുടെ കഴിവ് കൊണ്ട്, ഞങ്ങളുടെ ധനം കൊണ്ട്, ഞങ്ങളുടെ പദ്ധതി കൊണ്ട് പണു ഉയർത്തുന്ന, ഞങ്ങളുടെ മഹത്വത്തിനായി ഉണ്ടാക്കുന്ന ഒന്നിന്റെ നടുവിൽ അതിന്റെ മഹത്വം മുഴുവൻ ആർക്കാണ് ലഭിക്കുന്നത്?
The spirit of Babylon is this, that we have made and built for ourselves by our might and for our glory. In the midst of that, how should we be?
എന്നാൽ ദൈവത്തിന് മഹത്വം ലഭിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്.
And yet the life that we live must be one that gives glory to God.
അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്.
And so in the midst of that, it's very important the kind of decisions that we take.
ആ തിരഞ്ഞെടുപ്പിന്റെ ഒരു അടിസ്ഥാനം എന്താണെന്നറിയാമോ?
Do you know the foundation of those choices and decisions?
ദൈവത്തിന്റെ വചനപ്രകാരം നാം ജീവിക്കാൻ നാം തീരുമാനമെടുക്കുമ്പോൾ,
when we decide to live according to the word of God,
വിശ്വാസത്താൽ നാം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ,
when we take certain decisions by faith,
ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ നടുവിൽ അനുഭവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയും.
We can experience the Lord's strength and power when we live in the midst of this world.
അപ്പോ ആ ബാലന്മാരെ കണ്ട ആൾക്കാർ എന്ത് പറഞ്ഞു കാണും?
What do you think the people who saw those youngsters, what would they have said?
ഞങ്ങൾക്ക് കഴിയാത്തത് ഇവരുടെ ദൈവത്തിന് കഴിഞ്ഞു.
What we could not do, that their God has made possible.
അത് അവർ വലിയ ആൾക്കാരായി തീർന്നിട്ടൊന്നുമല്ല.
It's not because they became great people.
അവർ ലോകത്തോട് ചേർന്ന് പോകത്തില്ല എന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ നിന്നപ്പോഴാണ് ദൈവം അവരെ ആ ലോകത്തിന്റെ നടുവിൽ ബലമുള്ളവരായി കാണുവാനിടയാക്കിയത്.
It is when they took this decision that they will not go according to the spirit of the world and they will stand different that the Lord empowered them.
നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലായിടത്തും ഈ ഒരു ആത്മാവിനെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും.
When we study and when we work, it is this spirit that we will have to face many a times.
മറ്റുള്ളവരെക്കാൾ ഉയരുക 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 എന്നൊരു സന്ദേശമാണ് ലോകം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
The world continuously communicates to us the idea that we must become greater and greater and greater compared to others.
എന്നാൽ അതിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം.
We must have a great conviction that it is in the midst of this spirit that we are living.
അപ്പോൾ ലോകത്തിന്റെ നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വെള്ളത്തിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു പിക്ചർ കാണിക്കുക, അത് ഏകദേശം മനസ്സിലാകും. മോനെ ആ ഷോ മീ ദാറ്റ് പിക്ചർ.
To understand how we live in the midst of the world, this picture will give us a better idea.
കാരണം ഒരു 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 വെള്ളത്തിന്റെ നടുവിലേ അല്ലെങ്കിൽ ഒരു ആഴിയിലേക്ക് ഒരാൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആഴത്തിൽ പോകുന്ന ഒരു വ്യക്തി വെറുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? മുങ്ങിച്ചത്തു പോകും.
A person who wants to do deep diving, if he goes without any equipment, he will die.
കാരണം ആഴത്തിലേക്ക് പോകുമ്പോൾ അവന് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഒന്നും അവിടെ കിട്ടത്തില്ല.
Because he will not get the required oxygen that he needs when he goes to the depths.
അപ്പോൾ ഓക്സിജൻ സിലിണ്ടറും അതുള്ള ഒരു മാസ്കും വെള്ളമൊക്കെ കയറാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ് ആ ഡൈവ് ചെയ്യുന്ന ആൾ ആഴ സമുദ്രത്തിലേക്ക് പോകുന്നത്.
He goes into the depths of the seas taking with him a mask and an oxygen cylinder and all of his suit.
ദൈവമക്കൾക്ക് ഇങ്ങനെ തങ്ങളെ തന്നെ ലോകത്തിൽ ഒന്ന് കാണാൻ പറ്റുമോ?
Can we really see ourselves as children of God in the world like this?
നമ്മൾ ഇങ്ങനെ വലിയ ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഒന്നും ഇട്ട് പുറമേ പോകുന്നവരല്ല.
We are not people who have physical oxygen cylinders and masks on us.
എന്നാൽ വെള്ളത്തിന്റെ ഉള്ളിൽ ആയിരിക്കുമ്പോൾ ജീവനോടെ ആയിരിക്കുവാൻ എന്തൊക്കെ ആവശ്യമാണ്?
And yet when we are in the waters, what is it that is required for us to be alive?
അങ്ങനെ ഒരു അവസ്ഥയാണ് ശരിക്കും ദൈവമക്കളുടെ അവസ്ഥ.
That is really the condition of a child of God.
ഉദാഹരണം നിങ്ങൾക്ക് എത്രമാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും.
If we think about this, we will understand.
കാരണം ആഴത്തിലാണ് മുത്തുകൾ ഉള്ളത്.
Because it is in the depths that pearls are.
ദൈവത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും ആ ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ആയിരിക്കണം.
If we want to go into the depths of God and his word, we must be in a system that is different from the one that we are in.
Hallelujah. ഇത് കഴിയുമോ?
Is it really possible?
ഒരു വാക്തത്വം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ.
Let me remind you of a promise.
1 യോഹന്നാൻ 5-ന്റെ 4-ാം വചനം.
1 John chapter 5 and verse 4.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവൻ, ഒരു ദൈവ പൈതലായി തീർന്ന ഒരു വ്യക്തി ലോകത്തെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഹി വിൽ, അവൻ ലോകത്തെ ജയിക്കുന്നു.
The word of God doesn't say that a person who is born again, born of God, may or has a chance of overcoming the world, but is very clear in saying that he will overcome the world.
അതുകൊണ്ടാണ് പത്രോസ് ലേഖനയോട് പറയുന്നത് അവൻ മഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്.
And that is why when Peter writes his letter, he says that we have received great and precious promises.
കാരണം ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ.
Because why have we received those promises? So that we can escape the world and partake in the godly nature that is before us.
Appo nammal vishwasikkanam nammada suttumulla sahajariyam etra difficult aayirnalum deiva makkal vishwasikkanam enikku logathe jeikkuvan kaliyum.
And so whatever situations we find ourselves in, we as children of God must confirm and have this conviction that we can overcome the world.
Kudyangal paranjekam ഇനി എന്റെ സ്കൂളിൽ എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു ദൈവ പൈതലായി ജീവിക്കാൻ വളരെ പ്രയാസമാണ്.
Children may say that it is very difficult to live as a child of God in the midst of all of my friends.
കാരണം അവർ പറയുന്ന ചെയ്യുന്ന അനേക കാര്യങ്ങൾ എനിക്കറിയാം, അത് ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണ്, ദൈവത്തിന് മഹത്വം ലഭിക്കുന്നത്, പക്ഷേ അവരുടെ നടുവിൽ നിൽക്കുവാൻ വളരെ പ്രയാസമാണ്.
They say that there are many things and many words that they use that are against God, but yet it is so difficult to live in their midst.
Ennal priya kunjangale parayate vachanathin devan deliya vaagthatham orkuga logathilullavanekkal valiya oru aalana ningade ullilullathu.
And yet, brothers and sisters, let us remember this promise that he who is inside of you is greater than the one who is outside.
Adu jodi cheyyunnavarayirikkam, business cheyyunnavarayirikkam, endu cheyyunnavarayirikkalum ee vaagthatham devamakkalkkullathaanu.
It may be people who are studying, who are doing a business or working. This promise is for every believer.
ഇതു നമുക്ക് സ്വന്തമായി തീരുന്നത് വിശ്വാസത്താലാണ്.
This can only be our own when we believe.
ദാനിയേലും ബാലന്മാരും എങ്ങനെയാണ് ആ ബാബിലോണിൽ ജീവിച്ചത്?
How is it that Daniel and the other Hebrew youngsters lived?
അവർ വിശ്വാസത്താൽ ജീവിച്ചു.
They lived by faith.
അവർ വിശ്വാസത്താൽ തിരഞ്ഞെടുപ്പുകൾ നടത്തി.
They made choices by faith.
വിശ്വാസത്താൽ ലോകത്തോട് ചേർന്ന് നിൽക്കില്ല എന്ന് അവർ ഹൃദയത്തിൽ നിശ്ചയിച്ചു.
They determined in their heart by faith that they will not walk according to the world.
അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ പരിണിതഫലം എന്തു തന്നെ ആയിരുന്നാലും ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ദൈവത്തിനായി ജീവിക്കും.
They affirmed in their heart that whatever the consequences may be of not following the world, they will take it up.
ദൈവം ആ വിശ്വാസത്തെ ഓണർ ചെയ്യും.
And the Lord honored that decision.
ആ ലോകത്തിന്റെ നടുവിൽ ജയാളിയായി ദൈവം നമ്മെ നിർത്തും.
In the midst of this world itself, the Lord will make us stand as victorious.
ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശം അവസാനിക്കട്ടെ.
I want to mention one more thing and end my message.
ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്.
One of the higher officials in the company where I worked has written a book like this.
Go Kiss the World.
He says the title of the book is Go Kiss the World.
നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ബുക്ക് കിട്ടും.
You may get that book if you go to one of the bookstores here.
അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനാണ്.
He's a very high ranking official.
തന്റെ അമ്മ കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് തന്റെ അമ്മയെ കാണുവാൻ ആ സ്വന്തം സ്ഥലത്തേക്ക് പോയി.
When his mother was bedridden, he traveled from Bangalore to his hometown to see her.
അപ്പോൾ അമ്മയെ രണ്ടാഴ്ച ശുശ്രൂഷിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് ഈ മകൻ മടങ്ങി വരികയാണ്.
After 2 weeks of tending and serving his mother, when he was kissing his mother and going back, coming back to Bangalore.
അപ്പോൾ ഈ അമ്മ ഈ മകനോട് പറഞ്ഞ ഒരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്, മകനെ നീ എന്നെ എന്തിനാണ് ചുംബിക്കുന്നത്, നീ ലോകത്തെ പോയി ചുംബിക്ക്.
The mother said when he was going back, son, why are you kissing me? Go and kiss the world.
അദ്ദേഹം ലോകത്തിൽ വലിയ ഒരാളായി തീർന്നു എന്നുള്ള ഒരു സത്യമാണ്.
It is a truth that he became a great person in this world.
ഈ ഒരു സ്പിരിറ്റ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്.
This is the kind of spirit that is surrounding us.
എന്നാൽ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു,
what does the word of God tell us?
പുത്രനെ ചുംബിക്കുക,
kiss the son.
സങ്കീർത്തനം 2 പറയുന്നു, kiss the son.
Psalm 2 it says,
അപ്പോൾ നമ്മൾ ആരെ ചുംബിക്കുമെന്ന് നാം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്.
It is a decision we must take who we will kiss.
ലോകത്തെ ചുംബിച്ചാൽ നിനക്ക് ലോകത്തിൽ വലിയവനാകാം.
If you kiss the world, you will become a big person in the world.
എന്നാൽ പുത്രനെ ചുംബിക്കുന്നവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ.
But the one who kisses the son is the one who is the greatest in his kingdom.
വിശ്വാസത്താൽ ദൈവ വെള്ളത്തിന്റെ മുകളിൽ പത്രോസ് നടന്നതുപോലെ ലോകത്തിന്റെ മുകളിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കിയാണ് സ്വർഗം പ്രസാദിക്കുന്നത്.
Heaven greatly delights in a child of God who, like Peter, is able to walk on the waters of the world.
അത് നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല.
It is not something that we attain by our own strength.
നമ്മുടെ കൂടെയുള്ളവൻ,
it is by the one who is with us,
nammude ullilullavan,
the one who is inside of us,
avante shaktiyalana adu sadhyamagunnathu.
It is by his strength that this is possible.
Pakshe നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ട സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ ആ ദാനിയേൽ തീരുമാനം എടുത്തതുപോലെ എടുക്കുമെങ്കിൽ ദൈവം അതിനെ ഓണർ ചെയ്യും.
And so we must remember that God will honor when we take tough decisions in the times that Daniel found him in.
ഇവരെയാണ് വെളിപാട് പുസ്തകത്തിൽ ജയിക്കുന്നവർ എന്ന് പേർ വിളിച്ചിരിക്കുന്നത്.
And it is about these people that the book of Revelation says these are the ones who are victorious.
ഇത് ചിലർക്ക് മാത്രമുള്ള ഒരു ജീവിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിലർക്ക് മാത്രമുള്ള ഒരു ജീവിതമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
Do not think that this is only meant for certain special people.
എല്ലാം വീണ്ടും ജനിച്ച ദൈവമക്കളുടെയും അവകാശവും അവർക്കായി ദൈവം വെച്ചിരിക്കുന്ന ഒരു ജീവിത പാതയുമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം.
We must understand that God has given us this way of life as a right for every child of God.
അങ്ങനെയാണ് ലോകത്തിൽ നമ്മൾ വെളിച്ചമായി തീരുന്നത്.
And that is how we become the light in this world.
അങ്ങനെയാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പായി തീരുന്നത്.
That is how we become the salt of the earth.
അങ്ങനെയാണ് ലോകത്തിലുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത്.
And that is how the world gets, or the people of the world get attracted to Christ.
Hallelujah.
Hallelujah.
ഇതാണ് യേശു പ്രാർത്ഥിച്ചത്.
And this is what Jesus prayed.
അവർ ലൗകികന്മാരല്ലാത്തതുപോലെ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ, അവരിൽ വേൾഡ്ലി അല്ല, ലൗകികന്മാരല്ല.
ഈവൻ ആസ് ഐ ആം നോട്ട് ഓഫ് ദ വേൾഡ്, ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ്.
അവരെ ലോകത്തിൽ നിന്ന് എടുത്ത് പ്രലോഭനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോകണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിന്റെ നടുവിൽ ഞാൻ പകരുന്ന ആത്മാവിന്റെ ശക്തിയാൽ, എന്റെ വചനത്തിന്റെ ശക്തിയാൽ, അതിന്റെ നടുവിൽ ജയിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു.
Jesus prayed that I'm not praying that you take them out of this world to a place where there are no temptations and trials, but that in the midst of that, by the power of the word and the spirit, that they would live a victorious life.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരും കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ലോകത്തിന്റെ ആത്മാവ് എന്തെന്ന് ഒരു വെളിച്ചം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
I am praying that in the situations that we are in, at office or at work or at home, the spirit will show us what the world is.
കണ്ണുകളടക്കി ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
Let us close our eyes and pray.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും